ചെറിയ ക്ലാസ് മുതൽ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് താൻ പറക്കമുറ്റം ആയപ്പോൾ തനിക്ക് രക്ഷ കൊണ്ടുവരുവാൻ തക്കവണ്ണം അയക്കപ്പെട്ട ദൂതനെ പോലെ വന്ന് തന്നെ രക്ഷപ്പെടുത്തിയതിൻ്റെ ജീവിത അനുഭവം സത്യനേശൻ എന്ന അധ്യാപകൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. കാണുക വഴിത്തിരിവ് എന്ന ഈ പരിപാടിയിലൂടെ നിങ്ങളെയും ദൈവം മാറ്റുവാൻ തക്കവണ്ണം ആഗ്രഹിക്കും. ചങ്ങാതിമാർ എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ സാഹിത്യം പലപ്പോഴും സ്കൂൾ തലത്തിൽ നിന്ന് വേറൊരു തലങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ അത് അവിടെ അസ്തമിക്കാറാണ് പതിവ്. ഇവിടെ തികച്ചും വ്യത്യസ്തമായി സ്കൂൾ തലം മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചതായ രണ്ട് ചങ്ങാതിമാർ അവർ രണ്ട് ദിശയിലേക്ക് നീങ്ങിയെങ്കിലും ഒരു സുഹൃത്തിന് മെച്ചമായ ജീവിതം ഉണ്ടായപ്പോൾ ആ ജീവിതാനുഭവം ഇല്ലാത്തതായ സുഹൃത്തിനെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് ദൈവത്തിൻ്റെ രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുക്കുകയും മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ ഉന്നമനത്തിനു വേണ്ടിയുള്ളതായ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഇവിടെ ഇത് തികച്ചും ദൈവനിശ്ചയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഞാനൊരു യാഥാസ്ഥിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ വീട്ടിൽ എന്നെ കൂടാതെ 8 മക്കളും കൂടെ ഉണ്ട്. എല്ലാവരും കാത്തലിക്സാണ്. പിന്നെ കത്തോലിക്ക സഭയിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ പങ്കെടുത്ത് പോരുന്ന ഒരു കുടുംബമായിരുന്നു. ഒരു കർഷക കുടുംബമാണ്. അതിൽ ഞങ്ങൾക്ക് കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഉപജീവനം കഴിച്ചിരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ വിദ്യാഭ്യാസം ലോക്കലായ സ്കൂളിലായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി നെടുമങ്ങാട് ബോയ്സ് ഹൈസ്കൂളിൽ പോയി പഠിച്ചു. തുടർന്ന് ഞാൻ മാറിവാനീസ് കോളേജിൽ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ചു. ഈ കാലഘട്ടത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അത് യേശുദാസ് എന്ന പേരാണ്. അദ്ദേഹം ഞാനൊരു വളരെ തിക്ക് ഫ്രണ്ട്സായിരുന്നു. അതിനുശേഷം പഠിച്ചതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റായി. പിന്നെ കണ്ടിട്ടില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാണാനിടയായി.
കേരളത്തിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദൂത് വന്ന് ഏകദേശം 50 വർഷം കഴിഞ്ഞതായ സമയത്ത് അനേക ദൈവദാസന്മാർ ദൈവസഭയിലേക്ക് ആത്മാക്കളെ കൂട്ടുന്നതിനു വേണ്ടി അവരുടെ ഭവനങ്ങളിൽ ചെന്ന് അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും നല്ല ജീവിതമാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തത് സർവ്വസാധാരണമായിരുന്നു. ആ കൂട്ടത്തിൽ പാസ്റ്റർ ജസ്റ്റിസ് വളരെ വിജയകരമായി പ്രവർത്തിച്ചതായ ഒരു സുവിശേഷകനായിരുന്നു. പാസ്റ്റർ ജസ്റ്റിസ് ഈ സത്യനേശൻ എന്ന് പറയുന്നതായ ഈ വ്യക്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തനിക്ക് ഉണ്ടായതായ അനുഭവങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. നാം ഒരു അതിഥിക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഒരുപക്ഷെ ഒരു ജ്യൂസോ നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അന്ന് പാസ്റ്റർ ജസ്റ്റിസിനും കൂടെ ചെന്നിരുന്നതായ സുഹൃത്തിനും നൽകിയത് തികച്ചും അവരെ ഞെട്ടിച്ചു.
എൻ്റെ സുഹൃത്ത് യേശുദാസും ഒരു പാസ്റ്ററുമായിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അവർ എൻ്റെ വീട്ടിലെ സ്ഥിതിഗതികളൊക്കെയും കണ്ടും കേട്ടും മനസ്സിലാക്കി. വീട്ടിൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ വീട്ടിലില്ലായിരുന്നു. എൻ്റെ സഹോദരന്മാർ അവർക്ക് സിഗരറ്റും ചായയും ഒക്കെ കൊടുത്തു. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. ഇവരെന്ത് മനുഷ്യരായെന്ന് അവർ വിചാരിച്ചു. അതിനുശേഷം സ്വല്പനേരം കഴിഞ്ഞിട്ട് അമ്മ കൊടുത്ത പാല് പിന്നെ പൈനാപ്പിള് ഇതൊക്കെ അവർ കഴിച്ചു. എന്നിട്ട് ഫാദറുമായിട്ട് കുറച്ച് സംസാരിച്ചു. കുറേ കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പായിട്ട് എന്നോട് യേശുദാസ് സാറിൻ്റെ കാര്യവട്ടത്തുള്ള സ്കൂളിൽ ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. ശരി, അങ്ങനെ ഞാൻ വന്നപ്പോൾ എൻ്റെ സഹോദരന്മാരെന്നോട് ഇത് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ദിവസം അവിടെ ചെന്നു.
തൻ്റെ സുഹൃത്ത് ഭവനത്തിൽ വന്ന് പറഞ്ഞതിനനുസരിച്ച് രാവിലെ തൻ്റെ സുഹൃത്തിനെ കാണുവാൻ തക്കവണ്ണം സുഹൃത്ത് ജോലി ചെയ്യുന്നതായ സ്കൂളിലേക്ക് പോവുകയാണ്. ആ സ്കൂളിൽ എത്തിയപ്പോൾ സുഹൃത്ത് സ്കൂളിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കണ്ട് ഈ പോയതായ വ്യക്തി തികച്ചും സന്തോഷവാനായി. എൻ്റെ സുഹൃത്ത് ഇത്രമാത്രം വളർന്നുവല്ലോ, എൻ്റെ സുഹൃത്തിന് ഇതൊക്കെ ചെയ്യുവാൻ കഴിയുന്നുവല്ലോ. ഇത് തികച്ചും ഈ വ്യക്തിയെ അതുപോലെ ആകണമെന്നുള്ളതായ ആഗ്രഹത്തിലേക്ക് ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരുന്നു. ദൈവനിശ്ചയപ്രകാരം തന്നെ ദൈവപാതയിലേക്ക് നയിക്കുവാൻ ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ഉപയോഗിച്ചു എന്ന് ഇന്ന് അദ്ദേഹത്തിന് പറയുവാൻ തക്കവണ്ണം സാധിക്കും.
സ്കൂൾ വിട്ടതിന് ശേഷം യശുദാ സാർ വീട്ടിൽ വന്നു. അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു യാത്ര പോയി. ഒരു ട്രാവൽ എങ്ങോട്ടാണെന്നോ എന്താണെന്നോ എന്നോട് പറയുന്നില്ല. പക്ഷേ അത് വൈകുന്നേരമായപ്പോൾ പാസ്റ്റർ ജസ്റ്റിസിൻ്റെ വീട്ടിൽ ചെന്ന് കയറി ചെന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഞാനവിടെ ചെന്ന് ഇത്രയും സമയത്തിനിടയിൽ ഒന്നും തന്നെ എന്നോട് യശുദാ സാർ പറയുന്നില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ പാസ്റ്റർ വന്നു. ഞങ്ങൾ സംസാരത്തിലേർപ്പെട്ടു. അപ്പോൾ പാസ്റ്റർ ജസ്റ്റ് സാർ ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് സഭയെ പറ്റി സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സഭയാണ്. ഞാനാണെങ്കിൽ കത്തോലിക്ക സഭയിൽ വലിയ നിലയിൽ വലിയ വലിയ ആളുകളുള്ള ഒരു സഭയിലുള്ള ആളുമാണ്. അങ്ങനെ സഭയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വാസ പ്രമാണങ്ങളെ പറ്റി സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇതൊന്നും എന്നെ അങ്ങോട്ട് അത്ര അട്രാക്റ്റ് ചെയ്തില്ല. കാരണം എല്ലാ സഭയിലും ഉള്ള വിശ്വാസവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. എന്നാൽ ശബത്ത് എന്ന് കൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്താണെന്ന് ഞാൻ എടുത്ത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് ശനിയാഴ്ച ആരാധിക്കണം. ശനിയാഴ്ച ആരാധിക്കാം, എന്നാൽ ഈ ഏഴാം ദിവസം ശനിയാഴ്ച ആരാധിക്കണമെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ആയാലും ഒരു ഏഴാം ദിവസം തന്നെല്ലാം കൂട്ടിയാൽ പോരെ എന്നൊക്കെ ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പാസ്റ്ററിൻ്റെ ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ ഈ കത്തോലിക്കരോടുത്ത് വർത്തമാനം പറഞ്ഞാൽ അവരൊന്നും അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞതിന് ശേഷം പാസ്റ്ററിൻ്റെ ഭാര്യ വന്നു. അവർ വളരെ ശാന്തമായിട്ട് എന്നോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അതായത് നിങ്ങൾ ഈ സഭയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സമാധാനപൂർണമായിരിക്കും ആ ജീവിതം. ഇത് ഈ രണ്ട് വാക്കുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. കാരണം ഈ ജീവ 10-30 വർഷത്തോളം ഞാൻ ലോകത്ത് ഈ ജീവിച്ചിരുന്നിട്ട് സമാധാനം എന്നൊരു വാക്കാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല നല്ല ജീവിതം തരാമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. ഇത് രണ്ടും എന്നെ ആകർഷിച്ചു.
സുഹൃത്തിൻ്റെയും പാസ്റ്ററിൻ്റെയും നിർദ്ദേശപ്രകാരം തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്പൈസർ കോളേജിൽ പോകുന്നതായ ആ യാത്ര തികച്ചും ഇന്നും പച്ചയായ അനുഭവം പോലെ ഓർത്തിരിക്കുന്നതായ ഒരു സംഭവമാണ്. യാത്ര വളരെ ആയാസകരമായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളതായ ഒരു കാലഘട്ടം ആയിരുന്നില്ല, ഓർക്കുക. എന്നാൽ ആ യാത്ര തൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുക തന്നെ ചെയ്തു. സ്പൈസർ കോളേജ് ഏകദേശം 40-50 വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് കാണുന്നതായ തരത്തിലായിരുന്നില്ല. അന്ന് ധാരാളം വിദ്യാർത്ഥികളും എല്ലാ സ്ഥലങ്ങളും എല്ലാ കെട്ടിടങ്ങളും നിറഞ്ഞ് ഒഴുകുന്നതായ ഒരു സ്ഥലം. ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായതായ അനുഭവം നാട്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ പഠിച്ചതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാൽ നിറയപ്പെടുന്നതായ ഒരു വലിയ സ്ഥാപനം അദ്ദേഹം തികച്ചും സന്തോഷവാനായി.
നല്ല ജീവിതം ലഭിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി മനസ്സ് പരുവപ്പെടുകയായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്ററും യശുദാ സാറും കൂടെ പറഞ്ഞു ഇയാളെ നമുക്ക് സ്പൈസർ കോളേജിൽ അയച്ച് പഠിപ്പിക്കാം. അതിനുവേണ്ടി അവർ ഫോമെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അവർ തന്നെ ഫോം ഫില്ല് ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. അവർ ഫോം അയക്കുകയും ചെയ്തു. എന്നിട്ട് രണ്ട് ദിവസം 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഫോമിൻ്റെ റിപ്ലൈ വന്നു. എനിക്ക് സ്പൈസർ കോളേജിൽ വരാനുള്ളതായ കാര്യം ശരിയായി. എന്നോട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. യശുദാ സാർ വീണ്ടും വീട്ടിൽ വന്നു. ഞാൻ അപ്പോഴും റെഡിയല്ലായിരുന്നു. പക്ഷേ എങ്കിലും പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞത് കാര്യം എനിക്ക് വേണ്ടത്ര ഡ്രസ്സൊന്നുമില്ല, അങ്ങനെ പോകാൻ നിർത്തിയില്ല എന്ന് പറഞ്ഞു. ഇല്ല, പുള്ളി എന്നെ നിർബന്ധിച്ച് കോളറിൽ പിടിച്ചിറക്കിക്കൊണ്ട് പോകുന്ന കണക്കാണ് ആ പുള്ളി അന്ന് എന്നെ വിളിച്ചത്. എന്തോ ഒരു ഉൾവിളി എനിക്കുണ്ടായതുപോലെ തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ വന്ന് എന്നെ ട്രെയിനിൽ കൊണ്ടുവന്ന് പെട്ടെന്ന് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രെയിനിലാണ് ചാടിക്കേറി പോകുന്നത്. ഒന്നും തീരുമാനിച്ചില്ല, എങ്ങോട്ട് പോകുന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറി ഞാൻ യാത്ര തുടർന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി, ഒരു പ്രഹ്ലാദൻ. അദ്ദേഹം കാര്യവട്ടംകാരനായിരുന്നു, ഞാൻ വട്ടപ്പാറക്കാരനായിരുന്നു. അദ്ദേഹം എന്നെ സംസാരിച്ചു. അയാൾ ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു. തുടർന്ന് പൂന സ്റ്റേഷൻ എറണാകുളം സ്റ്റേഷനിൽ വരെ ആ ട്രെയിൻ ഉണ്ടായിരുന്നത്. അവിടെ ഇറങ്ങി വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും മറ്റൊരു ട്രെയിനിൽ കയറി നേരെ പൂനെയിലേക്ക് പുറപ്പെട്ടു. ആ വഴിയിൽ ട്രെയിനിൽ ധാരാളം പേരെ കണ്ടു. അവരെല്ലാം സംസാരം സ്പൈസർ കോളേജ്, സ്പൈസർ കോളേജ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ, രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നും എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ക്രമേണ കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെല്ലാവരും അവധിക്ക് നാട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് സ്പൈസർ കോളേജിലേക്ക് പോകുന്ന സ്റ്റുഡൻസാണ് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ സംസാരങ്ങളും രീതികളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു, ചിലരുടെ അടുത്തൊക്കെ പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂന റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് അവർ തന്നെ അറേഞ്ച് ചെയ്ത ഒരു വണ്ടി, ഒരു ബസ്സിൽ കയറി ഞാൻ സ്പൈസർ കോളേജിലെത്തി.
പ്രവാചക പള്ളിക്കുടം എന്നാണ് സ്പൈസർ കോളേജിനെ അറിയപ്പെടുന്നത്. എന്നാൽ അവിടെ ചെല്ലുന്നവർക്കും അവിടെ പഠിക്കുന്നവർക്കും ആ കോളേജിൻ്റെ അവസ്ഥ പൂർണ്ണമായും മനസ്സിലാക്കാവുന്നതാണ്. ഈ വ്യക്തിക്കും തികച്ചും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് സ്പൈസർ കോളേജ് സമ്മാനിച്ചത്. എന്നാൽ തൻ്റെ ജീവിത അനുഭവങ്ങൾ, തന്നെ പഠിപ്പിച്ചതായ ധാരാളം പാഠങ്ങൾ ആ സ്പൈസർ കോളേജിൻ്റെ മാത്രം സംഭാവനയാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ സ്മരിക്കുന്നു.
ഒരു വൈകുന്നേരമാണ് സ്പൈസർ കോളേജിലെത്തിയത്. അവിടെ ചെന്നപ്പോഴേ എന്നെ റൂം നമ്പർ 16 ഇവരെല്ലാവരും കൂടെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ബാഗെല്ലാം അവിടെ വെച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, ഭക്ഷണം കഴിക്കണ്ടേ, കാഫറ്റീരിയ അടച്ചു പോയല്ലോ, ഇനിയിപ്പോൾ നമുക്ക് കോർണർ ഷോപ്പിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കോർണർ ഷോപ്പിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും ഒരു പിടിച്ചോറ് ഒരു പാത്രത്തിൽ, പ്രത്യേക ഒരു അനുഭവമായിരുന്നു. അതേസമയത്ത് എൻ്റെ പറ്റിൽ തന്നെ അവരെല്ലാം കുറേ ചായയും കുടിച്ചു തിരിച്ചു വന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ ഡോമിൽ പോയി താമസം. ഡോമെന്നൊക്കെ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ ഇവർ എന്നെയും എൻ്റെ പുതുതായിട്ട് വന്ന കൂട്ടുകാരെയും കൂടെ കൊണ്ട് ഡോമിൽ, ഒരു വലിയൊരു ഓപ്പൺ ഹോളാണ്, ആ ഹാളിൽ കട്ടിൽ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഈ ഇവർ റിസർവ് ചെയ്ത് വെച്ചിരുന്ന ഒരു കട്ടിലിൽ കൊണ്ട് കിടത്തി. അന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നു. പുതിയ ഒരു അനുഭവമായിരുന്നു എന്തായാലും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവർ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് കാഫറ്റീരിയയിൽ പോയി. അവരുടെ അക്കൗണ്ടിൽ ഞങ്ങൾക്ക് ഫുഡ് എടുത്ത് വന്നു. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇനിയിപ്പോൾ ഒന്നും പറ്റില്ലല്ലോ, നിങ്ങൾ രജിസ്ട്രേഷന് പോകണം. അനന്ത രജിസ്ട്രേഷൻ ചെയ്യും. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടെ കാശ് വേണം, 200 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ എഴുതാൻ പറഞ്ഞു. അന്ന് തന്നെ ഞാൻ വീട്ടിലേക്ക് ടെലഗ്രാം ചെയ്തു തന്നു. അങ്ങനെ ചെയ്തു. പിറ്റേന്ന് 3-4 ദിവസത്തിനകത്ത് ആ കാശ് വന്നു. അതിനിടയ്ക്ക് എനിക്ക് ഉണ്ണികുമാരൻ സാർ എനിക്കൊരു ഫുഡിനുള്ള ഒരു കാർഡ് തന്നു. അതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാം. തുടർന്ന് ഞങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി തുടങ്ങി. അങ്ങനെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു അനുഭവമാണ്. ഒരു 3-4 പേരുടെ 5-6 പേരുടെ വീടുകളിലെ ചെല്ലണം, അവിടുത്തെ അവരുടെ സൈൻ വാങ്ങിക്കണം, ഇതെല്ലാം ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ അനുഭവമായിരുന്നു. അവസാനം കാശുമെത്തി. ആ കാശും വാങ്ങിച്ച് അവിടെ ഓഫീസിൽ അടച്ചു. എനിക്ക് രജിസ്ട്രേഷൻ തീർന്നു, നടത്തി കഴിഞ്ഞു.
സ്പൈസർ കോളേജിൽ പഠിക്കുന്നതായ, എല്ലാവരെയും സ്വാധീനിക്കുന്നതായ ചില ഘടകങ്ങൾ സ്പൈസർ കോളേജിൻ്റെ മാത്രം പ്രത്യേകതയാണ്. സ്പൈസർ കോളേജിൽ ചിലരെ അവിടുത്തെ ആഹാരം സ്വാധീനിക്കും, ചിലരെ അവിടുത്തെ പഠന രീതികൾ സ്വാധീനിക്കും, ചിലരെ അധ്യാപകരും സ്വാധീനിക്കാറുണ്ട്. അത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ സ്വാധീനിക്കുകയും ദൈവഭാഗത്തേക്ക് നടത്തിയതുമായ ഒരു വലിയ വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായും ഇദ്ദേഹത്തെ സത്യത്തിൻ്റെ പാതയിൽ നയിക്കുവാൻ ഒരു വലിയ പങ്ക് വഹിച്ചു.
സ്പൈസർ കോളേജിൽ ആദ്യത്തെ ദിവസം ഞാൻ വലിയ ഹാളിൽ കൊണ്ടുപോകാൻ ചേർച്ചിലേക്ക് വന്നു. ഡോക്ടർ ചെറിയാൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗം എന്നെ വളരെ ആകർഷിച്ചു. 1st class ഇംഗ്ലീഷ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്ന വർക്ക് ആൻഡ് സ്റ്റഡി പ്രോഗ്രാമായിരുന്നു, അതൊന്നും തുടർന്നുകൊണ്ടേയിരുന്നു. തീർച്ചയായും അങ്ങനെ ശനിയാഴ്ച ആയപ്പോഴത്തേക്ക് ബാപ്റ്റിസ്മൽ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ളവരൊക്കെ വരണമെന്ന് പറഞ്ഞ് ഞാനും അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴും പാസ്റ്റ് ലോങ്ങിൻ്റെ ക്ലാസ്സായിരുന്നു, പക്ഷേ അതുപോലെ കട്ടി ഇംഗ്ലീഷായി, എനിക്കെല്ലാം മനസ്സിലാകുന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യാൻ, നിങ്ങൾ മലയാളിയാണല്ലോ, പാസ്റ്റർ ഹട്ടൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പോവുക. അങ്ങനെ എന്നെ പിറ്റേ ആഴ്ച പോലെ പാസ്റ്റർ ഹട്ടൻ്റെ ക്ലാസ്സിൽ എന്നെ അയച്ചു. അങ്ങനെ ഞാൻ ആ ബാപ്റ്റിസ്മൽ ക്ലാസ്സിൽ പങ്കെടുത്തു. അവിടെ ധാരാളം മലയാളികളുണ്ടായിരുന്നു, കൂടുതലും പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ അങ്ങനെ അതിൽ പഠിച്ചു. പല ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് ചോദിക്കാനും ഒക്കെ കാരണമായി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, സാറേ എന്നെ അയച്ച പാസ്റ്റർമാരൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ കാണുന്നില്ല, പക്ഷേ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ അട്ടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ നിത്യരക്ഷയെ ലാക്കാക്കിയാണ് വന്നിട്ടുള്ളതെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഈ ലോകത്തിൽ അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊന്നും നിങ്ങളെ ബാധിക്കുകയല്ല. നിങ്ങൾ തുടർന്ന് നിങ്ങളിവിടെ പഠിക്കുക, പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് സ്നാനം സ്വീകരിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് പോവുകയും ചെയ്യാം എന്ന്.
കത്തോലിക്ക സഭയിൽ നിന്ന് വന്നതായ ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ വചനം അധികമായി പഠിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഇവിടെ പഠിക്കുന്നതൊന്നും തന്നെ നേരത്തെ ഒരു തരത്തിലും പഠിക്കാത്തതായ കാര്യങ്ങളായിരുന്നു. പല കാര്യങ്ങളും പഠിച്ചപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന സംശയം പോലും ഉണ്ടാകുമാറായി. എന്നാൽ ഇത് ദൈവവചനത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ നിത്യജീവന് വേണ്ടി ഇത് ഉപകരിക്കും എന്ന ഭാവനയെ ഇത് അദ്ദേഹം ആർത്തിയോടെ പഠിക്കുകയുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിക്കും തോറും നമ്മെ അത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടേ ഇരിക്കും. തീർച്ചയായും ദൈവവചനം സത്യമാണ്, അത് എൻ്റെ നിത്യരക്ഷയ്ക്ക് ഉതകും എന്ന് കാണുമ്പോൾ നമുക്കൊരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകുവാൻ തക്കോണം കഴിയുകയില്ല. ഇദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവത്തിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തെ നിത്യജീവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരുന്നു.
പാസ്റ്റർ ഹട്ടൻ്റെ ബാപ്റ്റിസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും എന്നെ നല്ല പോലെ ആകർഷിച്ചു. നിത്യതയിലേക്കുള്ള പടികൾ ആ ക്ലാസ്സുകൾ എന്നെ വളരെ ആകർഷിച്ചു. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സിലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു, അദ്ദേഹത്തിനുള്ള നല്ല മറുപടിയും എനിക്ക് തന്നു. തുടർന്ന് ഞാനും അദ്ദേഹവും വല്ലപ്പോഴും ഒരിക്കൽ കാണുമായിരുന്നു. എന്നിട്ട് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. വീട്ടിലിരുന്ന് തന്നെ വീണ്ടും കുറേ കാര്യങ്ങൾ, ചോദ്യങ്ങളും പറച്ചിലുകളും ഉണ്ടായി. തുടർന്ന് അദ്ദേഹം സ്നാന സമയം ആകാറായി. ആ സമയത്ത് പറഞ്ഞു, നിങ്ങളെ സ്നാനപ്പെടുത്തും, നിങ്ങളെ യു ആർ റെഡി, നിങ്ങൾ സ്നാനപ്പെടുത്തും, അത് പാസ്റ്റർ ലോങ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അല്ല, അത് സാറ് തന്നെ, പാസ്റ്റർ തന്നെ എന്നെ സ്നാനപ്പെടുത്തണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് പറ്റില്ല, എനിക്ക് വേറൊരു അപ്പോയിൻമെൻറ്റ് ഉള്ളതുകൊണ്ട് പാസ്റ്റർ ലോങ് സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ആ പരസ്പരം അങ്ങോട്ട്, ഈ സ്നാന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് പരസ്പരം അങ്ങോട്ട് തമ്മിൽ തമ്മിൽ സംസാരിക്കുകയും തുടർന്ന് ഞങ്ങളുടെ ആത്മീയ ആ കൂട്ടായ്മ വളരെയധികം ശക്തി പ്രാപിച്ചു. അവസാനം സ്നാന ദിവസം വന്ന് എത്തി.
സ്പൈസർ കോളേജിലെ പഠനം പൂർത്തീകരിച്ച് മടങ്ങി വരുന്നതായ ഒരു ഉദ്യോഗാർത്ഥിയുടെ എല്ലാ വീറും വാശിയും അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരു നല്ല ജീവിതമുണ്ടാകണം, എനിക്ക് നല്ല ഒരു ജീവിത മാർഗമുണ്ടാകണം, ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും. തീർച്ചയായും തന്നെ അയച്ചതായ പാസ്റ്ററെ കാണുക, തനിക്ക് ആ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ളതായ ഒരു തുടക്കം ഉണ്ടാകുക, അത് അദ്ദേഹം മറന്നില്ല, നേരെ പാസ്റ്ററുടെ അടുക്കിലേക്ക് വരികയാണ്.
സ്പൈസർ കോളേജിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി ഞാൻ പാസ്റ്റർ ജസ്റ്റിസിനെ വീണ്ടും കാണാൻ പോയി. അദ്ദേഹം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കോഴഞ്ചേരി സ്കൂളിലേക്ക്, SDA സ്കൂളിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നു. അതും പ്രകാരം ഞാൻ വീണ്ടും പാസ്റ്റർ ജസ്റ്റിസിനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, നല്ലത്, കൊള്ളാം, അവിടെ പോവുക, അവിടെ ചെന്ന് ജോലി ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു ജോലി ആരംഭിച്ചു. കോഴഞ്ചേരി സ്കൂളിലെ ഒരു വർഷത്തെ ടീച്ചിങ്ങിന് ശേഷം എന്നെ മാവേലിക്കര സ്കൂളിലേക്ക് മാറ്റി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുടെ ഒരു സുഹൃത്താണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ശോശാമ്മ ടീച്ചർ. അവർ കുറ്റപ്പഴ സ്കൂളിൽ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടിയതിന് ശേഷം വീട്ടിൽ ചെന്ന് വിവാഹകാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി, എരുമേലിയിൽ പോയി അവിടെ പേരൻസിനെയൊക്കെ കണ്ടു. അവർ അഡ്വന്റിസ്റ്റ് കുടുംബക്കാരായിരുന്നു. വളരെ അധികം സന്തോഷം, എന്നെ ഇഷ്ടപ്പെട്ടു, എനിക്ക് അവരെയും ഇഷ്ടപ്പെട്ടു. അങ്ങനെ വിവാഹത്തിന് തീരുമാനിച്ചു. അങ്ങനെ കുറ്റപ്പഴ സ്കൂളിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം നടന്നു. ഞാൻ ശോശാമ്മ ടീച്ചറും എന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പല സ്ഥലത്ത് ജോലി ചെയ്തു, പല സ്കൂളുകളിലും ജോലി ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എറണാകുളം സ്കൂളിൽ വന്നു, വലിയ സ്കൂളാണ്, അവിടെ വന്നു 10 വർഷക്കാലം ജോലി ചെയ്തു. തുടർന്ന് തൃശ്ശൂർ സ്കൂളിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ തൃശ്ശൂർ സ്കൂളിൽ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായി. മൂത്ത മകൾ പ്രിയ, അവളിപ്പോൾ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് BSc പാസ്സായതിന് ശേഷം ഇപ്പോൾ പിന്നെ അയർലൻഡിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. കുടുംബസഹിതം അവിടെ താമസിക്കുകയാണ്. എൻ്റെ മകൾക്ക് രണ്ട് കുട്ടികളും ഉണ്ട്. തുടർന്ന് മകൻ എൻജിനീയറിംഗ് മിസ്റ്റർ ജയഭാരതൻ തില്ലയ്യയുടെ കോളേജ് തമിഴ്നാട്ടിലെ മൗണ്ട് സയോണിൽ പഠിച്ചു. അവിടെ നിന്ന് ഡിഗ്രി എടുത്തു. എൻജിനീയറിംഗ് ഡിഗ്രി പാസ്സായി തിരിച്ചു വന്നു. മിഷനിൽ കുറച്ച് ജോലി ചെയ്തു. അതിനുശേഷം അവൻ ഇപ്പോൾ വെളിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എങ്കിലും ശനിയാഴ്ച ഓഫാണ്. അതും പ്രകാരമാണ് ജോലി ചെയ്യുന്നത്. തുടർന്ന് ഞങ്ങൾ തൃശ്ശൂർ സ്കൂളിൽ വന്നു. ഇവിടെ 10 വർഷം ജോലി ചെയ്തു. അങ്ങനെ ഞാൻ റിട്ടയറായി. ഈ റിട്ടയറായതിന് ശേഷം ഞങ്ങൾ തൃശ്ശൂർ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. കാരണം ഇവിടെയാണ് അഡ്വന്റിസ്റ്റ് സെൻറ്റർ, മറ്റെവിടെ പോകുന്നതിനേക്കാൾ അധികം നല്ല ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, പാസ്റ്റർമാരും വിശ്വാസികളും എല്ലാവരും ഉള്ളതുകൊണ്ട് കുറേ കൂടെ നല്ല ഒരു സ്ഥലമാണ് എന്ന് ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ഥലത്ത് വന്ന് താമസിക്കുന്നതിന് തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു. അതിന് പ്രകാരം നാട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ വിറ്റു ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല വീട് വാങ്ങിച്ചു, ഇവിടെ താമസമാക്കി. ഈ സമയമൊക്കെയും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇത്രയും നല്ല ഒരു വീട് വാങ്ങാനോ ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടുമെന്നു, ആരോഗ്യപരമായ ഒരു ജീവിതം കിട്ടുമെന്നു, സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം കിട്ടുമെന്നു ഒന്നും ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പക്ഷേ ഇതൊക്കെയും ദൈവം എനിക്ക് ദാനമായി നൽകിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമയമൊക്കെയും എന്നെ ഈ സത്യത്തിലേക്ക് നയിച്ച യേശുദാസാറിനെ ഞാൻ ഓർക്കും. മാത്രമല്ല ഞങ്ങൾ കൂടുതൽ പലപ്പോഴും ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഇപ്പോൾ തികച്ചും ഞാൻ ശരിക്കും ആദ്യം ഞാനൊരു ജോലിക്ക് വേണ്ടിയും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയും മാത്രമാണ് ഈ ഇതിലേക്ക് കടന്നു വന്നതെങ്കിലും ഇന്ന് അങ്ങനെയല്ല. വർഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിശ്വാസം വളരെ ശക്തമായി ഉറച്ചിരിക്കുന്നു എന്നെനിക്ക് കാണാൻ കഴിയും. കാരണം ഞാനിത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല. സ്വതന്ത്ര അഡ്വന്റിസ്റ്റ് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിത്യരക്ഷയുടെ ആ പടവുകൾ ചവിട്ടിക്കേറിയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. മാത്രമല്ല എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം ക്രമാതീതമായി കണ്ടമാനം വളരെയധികം അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും.
ഒരു നല്ല സുഹൃത്ത് എന്ന നിലയ്ക്ക് തൻ്റെ സുഹൃത്ത് തന്നെ രക്ഷയിലേക്കും നല്ലൊരു ജീവിത മാർഗത്തിലേക്കും നയിച്ചു. നമുക്കെല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്. നാം ഇതുപോലെ നാം അനുഭവിക്കുന്നതായ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുവാൻ നമുക്കും സാധിക്കും. നാം അനുഭവിക്കുന്നതായ നന്മ അവരും അനുഭവിക്കും. ദൈവസന്നിധിയിൽ നാം നിൽക്കുമ്പോൾ നേരോടെ നമുക്ക് നിൽക്കുവാൻ സാധിക്കും. അതിന് നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.